2021 February 27 ശനിയാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് ധ്രുവീകരണം വോട്ടിംഗിലും കേരളത്തിന് പൊള്ളുന്ന ചൂട്. രാഷ്ട്രീയകാര്യ ലേഖകൻ സി പി ശ്രീഹർഷൻ എഴുതുന്നു. കാലാവസ്ഥ കേരളത്തെ വേനലിന്റെ കാഠിന്യമറിയിച്ചു തുടങ്ങിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് അടുക്കുന്നു, ഇനിയങ്ങോട്ട് രാഷ്ട്രീയ ചൂടിലും കേരളം എരിപൊരികൊള്ളും. ഇത്തവണത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പ് പോരിനെ ശ്രദ്ധേയമാക്കുന്ന ഘടകം കേരളത്തിൽ ഇതിനകം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്ന അസാധാരണമായ രാഷ്ട്രീയ കാലാവസ്ഥാ വ്യതിയാനമാകുന്നു. 2016 നിയമസഭാ തിരഞ്ഞെടുപ്പ് മുതലാണ് കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമിശാസ്ത്രത്തിൽ അസാധാരണമായ ധ്രുവീകരണം പ്രകടമായി തുടങ്ങിയത്. സംസ്ഥാന ചരിത്രത്തിലാദ്യമായി തീവ്ര ഹിന്ദുത്വത്തിന്റെ മുഖം പേറുന്ന RSSനാൽ നയിക്കപ്പെടുന്ന BJP കേരള നിയമസഭയിൽ അക്കൌണ്ട് തുറന്നു. തലസ്ഥാന ജില്ലയിലെ നഗരമധ്യത്തിലുള്ള നേമത്ത് തന്നെ അത് സംഭവിച്ചത് യാദൃച്ഛികമായിരുന്നില്ല. അതിന് ഒരു വർഷം മുൻപ് തലസ്ഥാന കോർപ്പറേഷനിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ BJP ഒറ്റയ്ക്ക് 35 സീറ്റുകൾ പിടിച്ചെടുത്ത് ഇടതുമുന്നണിയെയും UDFനെയും ഞെട്ടിച്ചിരുന്നു. അതൊരു സൂചനയായിരുന്നു. അന്ന് കഷ്ടിച്ചാണ് ഇടതുപക്ഷം കോർപ്പറേഷൻ ഭരണം നിലനിർത്തിയത്. പിന്നീട് പ്രബല സാമുദായിക പിൻബലത്തോടെ ഭാരതീയ ധർമ്മ ജനസേന എന്ന പുതിയ പാർട്ടി രൂപീകരണം കേരളത്തിലുണ്ടാവുകയും അത് NDAയുടെ ഭാഗമാവുകയും ചെയ്തതോടെ NDAക്ക് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കൃത്യമായ രാഷ്ട്രീയ ധ്രുവീകരണം സാധിച്ചെടുക്കാനായി. ആ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ, ധ്രുവീകരണ ചിത്രം കൃത്യമായി നമ്മോട് വിളിച്ചു പറയുന്നുണ്ട്. NDA മുന്നണിയുടെ വോട്ട് ശതമാനം 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 6.03% ഒറ്റയടിക്കാണ് 14.96% കുതിച്ചുയർന്നത്. 8.93% വർദ്ധനവ്. നേമത്ത് നിന്ന് അക്കാലത്തെ BJPയുടെ ജനകീയ പരിവേഷം ഉയർത്തിപ്പിടിച്ച നേതാവായ ഒ രാജഗോപാൽ 8671 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചുകയറി. കഴക്കൂട്ടം, വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിൽ അവർ രണ്ടാമതെത്തി. മഞ്ചേശ്വരത്ത് തലനാരിഴയ്ക്കാണ് കെ സുരേന്ദ്രന്റെ വിജയം വഴിമാറിപ്പോയത്, കേവലം 39 വോട്ടിന്. പല ജില്ലകളിലും BJP BDJS നേതൃത്വങ്ങളുടെ കൂട്ടുകെട്ട് അവരുടെ വലിയ സാന്നിധ്യം വിളിച്ചറിയിച്ചു. അവിടെ നിന്നിങ്ങോട്ട് കേരളത്തിൽ ഒരു ത്രികോണ മുന്നണിപ്പോര് എന്ന പ്രതീതി ഉണ്ടായിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 അതുണ്ടായി പലയിടത്തും. സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ ജനശ്രദ്ധയാകർഷിക്കാൻ BJP കഠിനമായി യത്നിക്കുന്നു. 2019 തൃശൂരിൽ താരപരിവേഷമുള്ള സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം സൃഷ്ടിച്ച ഓളം എത്രത്തോളമായിരുന്നെന്ന് നോക്കുക. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പൂരത്തിന് കൊടിയുയരും മുൻപ് തന്നെ ഈ ശ്രീധരനെ പോലെയുള്ള ജനകീയ ടെക്നോക്രാറ്റിനെ സ്വന്തം പാളയത്തിലെത്തിച്ച് BJP ഫ്ലോർ മാനേജ്മെന്റ് ഭംഗിയാക്കാൻ ശ്രമിക്കുകയാണ്. ശ്രീധരന്റെ BJP പാളയത്തിലേക്കുള്ള ചേക്കേറൽ പൊതുസമൂഹത്തിൽ പലതരത്തിലുമുള്ള ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ടെങ്കിലും BJPക്ക് അതൊരു നേട്ടം തന്നെയാണ്. രാജ്യതലസ്ഥാനത്തെ കർഷക പ്രക്ഷോഭം മോദി ആന്റ് ടീമിന്റെ കെട്ടിയുയർത്തിയ പ്രതിച്ഛായയ്ക്ക് വല്ലാതെ മങ്ങലേൽപ്പിച്ചു എന്നത് നഗ്നയാഥാർത്ഥ്യം. തലസ്ഥാനത്ത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ പല തലങ്ങളിൽ നിലനിൽക്കുന്നെന്ന് അവസാനത്തെ ടൂൾ കിറ്റ് വിവാദവും വിളിച്ചു പറയുന്നു. ഭരണഘടനാ സ്ഥാപനങ്ങൾ ചോദ്യചിഹ്നങ്ങളാകുന്നു. നിറം മങ്ങി നിൽക്കുന്ന ആ ഘട്ടത്തിൽ ഈ ശ്രീധരനെ പോലൊരു ഭംഗിയുള്ള മുഖം കേരളത്തിൽ താമര വിരിയിച്ചെടുക്കാൻ BJPക്ക് മികച്ച വളമാണ്. 2016 ഇടതു തരംഗം ഏറെ രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ച വിവാദങ്ങൾക്ക് നടുവിൽ നിന്നുകൊണ്ടാണ് കേരളം 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിയത്. സോളാർ വിവാദവും ബാർക്കോഴ വിവാദവും ഒന്നും അന്ന് കെട്ടടങ്ങിയിരുന്നില്ല. അതിനിടയിലും ഉമ്മൻചാണ്ടി എന്ന ജനകീയ മുഖ്യമന്ത്രി നടത്തിയ ജനകീയ അദാലത്തുകളും മറ്റും ശ്രദ്ധ പിടിച്ചുപറ്റുന്നത് തന്നെയായിരുന്നു. ചില്ലറ നേട്ടങ്ങൾ അതുണ്ടാക്കിക്കൊടുത്ത ഇമേജിൽ ഉമ്മൻചാണ്ടിക്കും പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ അവസാന കാലത്ത് സർക്കാർ കൈക്കൊണ്ട ചില വിവാദ ഉത്തരവുകൾ UDF പ്രതീക്ഷകളെ തട്ടിത്തെറിപ്പിക്കുക തന്നെ ചെയ്തു. മെത്രാൻകായൽ വിവാദവും ആറന്മുള വിമാനത്താവള വിവാദവുമൊക്കെ ഇന്ന് അധികമാരും ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. അതിനോളം പോന്നതല്ലെങ്കിലും അതിനടുത്തെത്താൻ പോന്ന വിവാദങ്ങൾ ഇപ്പോഴുമുണ്ടാകുന്നു. ഇടതു സർക്കാരിനെ കേന്ദ്രീകരിച്ച് 2016 ഇടതുപക്ഷം ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ പ്രയോഗിച്ച തന്ത്രം ഏതാണ്ട് അതേ അളവിൽ തന്നെ UDF ഇന്ന് ഇടതിനെതിരെയും പയറ്റുന്നു. അതവിടെ നിൽക്കട്ടെ. 2016 തരംഗത്തിൽ 2011 68 സീറ്റുകളെന്ന നിലയിൽ നിന്ന് ഇടതുപക്ഷം കുതിച്ചത് 91 സീറ്റുകളിലേക്കാണ്. 23 സീറ്റുകളുടെ വർധന. 72 നിന്ന് UDF താഴ്ന്നത് 47 25 സീറ്റുകളുടെ നഷ്ടം. പക്ഷേ വോട്ട് നിലയിലെ വ്യത്യാസം മറ്റൊരു ചിത്രമാണ് നമുക്ക് സമ്മാനിക്കുന്നത്. 2016 ഇടതുമുന്നണിക്ക് ലഭിച്ചത് 43.48% വോട്ട്, UDFന് 38.81% 2011 ഇടതുമുന്നണിക്ക് ലഭിച്ചതാകട്ടെ 45.11%. UDFന് 45.78%. അതായത് 2011 ഇരു മുന്നണികൾക്കും വോട്ടുനില കുറയുന്നതാണ് കണ്ടത്. ഇതവർക്ക് സന്തോഷിക്കാൻ വക നൽകുന്നില്ല. ഇടതുമുന്നണിക്ക് 1.63% കുറഞ്ഞപ്പോൾ UDFന് ഒറ്റയടിക്ക് 6.97% ഇടിഞ്ഞത്. രണ്ട് മുന്നണികളുടെയും വോട്ട് നഷ്ടം BJP മുന്നണിക്ക് നേട്ടമായെന്ന് ചുരുക്കം. 2011 വരെ കേരളത്തിൽ ഇരുമുന്നണികളും തമ്മിലെ വോട്ടു വ്യത്യാസം 1.2% മാത്രമായിരുന്നു. 2011 കേവലം 0.67% വോട്ടു വ്യത്യാസം മാത്രമേ ഇരുമുന്നണികളും തമ്മിൽ ഉണ്ടായുള്ളൂ. അന്ന് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ കഷ്ടിച്ചാണ് UDF അധികാരത്തിലെത്തിയതും. UDF-LDF പോരാട്ടം എന്ന ചിത്രം കേരളത്തിൽ മാറിയിരിക്കുന്നുവെന്ന് ചുരുക്കം. 2011 6% നിന്ന് 15% വോട്ടുനില ഉയർത്തിയ BJP സൃഷ്ടിച്ച പുതിയ കാലാവസ്ഥാ വ്യതിയാനത്തിൽ നിന്നുകൊണ്ടുവേണം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തെ നിരീക്ഷിക്കാൻ. 2016 ചോർന്നത് കൂടുതലും UDFന്റെ വോട്ട് വിഹിതമാണെന്ന് ഇടതുപക്ഷം ആശ്വസിക്കുന്നുണ്ടാകും. പക്ഷേ ശബരിമല പ്രക്ഷോഭാനന്തരമുണ്ടായ ലോക്സഭാ തദ്ദേശാദി തിരഞ്ഞെടുപ്പുകളൊന്നും അവർക്കും അത്ര കണ്ട് ആശ്വാസം പകരുന്നില്ല. മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ കാലാവസ്ഥാ വ്യതിയാനം ഏതുതരത്തിലുള്ള പ്രത്യാഘാതമാകും സൃഷ്ടിക്കുക എന്നതിന് ഉത്തരം തേടൽ കൂടിയാകുന്നു വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്.